തിമൊഥെയൊസിന് എഴുതിയ രണ്ടാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 5 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ഈ പഠനത്തോടുകൂടി തിമൊഥെയൊസിന് എഴുതിയ രണ്ടാം ലേഖനവും നാം പഠിച്ചു കഴിയുകയാണ്. ഇന്ന് 4-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളാണല്ലോ നമുക്ക് ചിന്തിക്കുവാനുള്ളത്. ഞാൻ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എന്താണ് പാനീയയാഗം? പാനീയയാഗത്തെക്കുറിച്ച് ഇസ്രായേൽ മക്കൾക്ക് പ്രത്യേകം നിർദ്ദേശമൊന്നും തന്നെ ദൈവം നൽകിയിരുന്നില്ല. എന്നാൽ പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും ഇത് വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നു. താമ്രയാഗപീഠത്തിന്മേലുള്ള യാഗവസ്തുവിന്മേൽ വീഞ്ഞൊഴിക്കുന്നു, അത് മൊത്തം ചൂടായിരിക്കുന്ന അവസ്ഥയിലാണ് ഈ വീഞ്ഞൊഴിക്കുന്നത്. യാഗപീഠത്തിന്മേൽ വച്ചിരിക്കുന്ന യാഗവസ്തു കത്തിക്കൊണ്ടിരിക്കുന്നതായ അവസരത്തിൽ ഈ വീഞ്ഞ് അതിന്മേൽ ഒഴിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് താങ്കൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. പാനീയയാഗം, അതായത് വീഞ്ഞ്, ആവിയായി അപ്രത്യക്ഷപ്പെടും. അതത്രേ പൗലോസ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവിന്റെ യാഗത്തിന്മേൽ ഞാൻ എന്റെ ജീവിതത്തെ ഒരു പാനീയയാഗമായി ഒഴിച്ചു. അതിൽ യാതൊന്നും എനിക്കായിട്ടല്ല, സകലവും അവനായിട്ടാണ്. പൗലോസിന്റെ ജീവിതം പെട്ടെന്ന് അപ്രത്യക്ഷപ്പെടുമെന്നും ആകെ കാണാവുന്നതായി ക്രിസ്തു മാത്രമാകുന്നു എന്നും ഇവിടെ പറയുന്നു. പൗലോസ് ഉപയോഗിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു വാക്യാലങ്കാരം ആകുന്നു ഇതെന്ന് കാണുവാൻ കഴിയും. തങ്ങളുടെ ഓർമ്മയ്ക്കായി ഫലകങ്ങൾ ഉണ്ടാക്കി അത് പലയിടത്തായി പതിച്ചു വയ്ക്കുന്ന അനേകരെ നാം കാണാറുണ്ടല്ലോ. പള്ളിക്കൊരു ഭാനോ ഒരു ബെഞ്ചോ ഒരു പായോ ഒക്കെ കൊടുത്തിട്ട് തങ്ങളുടെ പേര് അതിന്മേൽ എഴുതി വെക്കുന്ന അനേകർ. അപ്രകാരത്തിലുള്ള ഒരു കാര്യത്തിൽ പൗലോസ് തൽപരനല്ലായിരുന്നു. അവൻ പറയുന്നത്, എന്റെ ജീവിതം ഒരു പാനീയയാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസല്ല, ക്രിസ്തുവാകുന്നു ഉയർത്തപ്പെടേണ്ടത്. വളരെ ആഴമേറിയ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമത്രേ ഇത്. പൗലോസിന്റെ സ്മരണക്കുറിപ്പ് 2 ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു. 1-ാമത്തേത് പ്രത്യവലോകനം, അതായത് പൗലോസ് തന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. ഇതുവരെ താൻ ജീവിച്ച ആ ജീവിതം, അതായത് അവൻ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള അവസ്ഥയാണ്. സ്മരണക്കുറിപ്പിന്റെ 2-ാം ഭാഗം പ്രതീക്ഷയാണ്, പ്രത്യാശ. അവൻ നിത്യജീവനെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ ഭൂമിയിലെ ജീവനും നിത്യജീവനും ഇടയിലുള്ളത് മരണമാകുന്നു, അതായത് ഇവയെ തമ്മിൽ വേർതിരിക്കുന്നത് മരണമാകുന്നു. ആദ്യം നമുക്ക് ഈ വാക്യത്തിൽ നാം കാണുന്ന പ്രത്യവലോകനം നോക്കാം. പൗലോസ് തന്റെ ജീവിതത്തെ 3 വ്യത്യസ്ത വിധത്തിൽ ചുരുക്കി പറയുന്നു. 1, ഞാൻ നല്ല ഓർപ്പൊരുതു. അവനൊരു പടയാളിയായിരുന്നു. അതെ, നല്ലൊരു പടയാളി. ഒരു പോരാട്ടം അവൻ പോരാടേണ്ടതുണ്ടായിരുന്നു, ഒരു വിജയം വരിക്കേണ്ടതുണ്ടായിരുന്നു. ഇവിടെ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ അവൻ പറയുന്നത്, ഞാൻ എന്റെ രക്ഷകന്റെ ഒരു പടയാളിയായിരുന്നു. പ്രിയ സുഹൃത്തെ, എല്ലാ വിശ്വാസികളും ഈ നിലപാടാകുന്നു സ്വീകരിക്കേണ്ടത്. ഒരു പോരാട്ടം പോരാടേണ്ടതുണ്ട്. ഓരോ വിശ്വാസിയും ദൈവവചനത്തിനു വേണ്ടി വാദിക്കുന്ന ഓരോ വ്യക്തിയായിരിക്കേണ്ടതുണ്ട്. അതെ, വചനത്തിലെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർ. 2-ാമതായി പൗലോസ് പറയുന്നു, ഓട്ടം തികച്ചു. ജീവിതം ഒരു പോരാട്ടം മാത്രമല്ല, ജീവിതം ഒരു ഓട്ട മത്സരം കൂടിയാകുന്നു. വളരെ അച്ചടക്കമുള്ള ഒരു ഓട്ടക്കാരൻ കൂടിയായിരുന്നു പൗലോസ്. ബിരുദ പ്രാപിക്കുവാൻ അവൻ കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു. ഓട്ടത്തിന്റെ സമയത്ത് പൗലോസ് തന്റെ ശരീരത്തെ നിയന്ത്രണത്തിൽ വച്ചിരുന്നു. തന്നെ തള്ളിക്കളയാത്ത വിധത്തിൽ ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ അവൻ ശ്രമിക്കുകയായിരുന്നു. അവൻ കൊരിന്ത്യർക്ക് ആദ്യത്തെ ലേഖനം എഴുതിയപ്പോൾ 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. എബ്രായ ലേഖനത്തിൽ 12:1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നത്രേ. ഇപ്പോൾ അവന്റെ ജീവിതാവസാനത്തിൽ നിന്നുകൊണ്ട് അവന് പറയുവാൻ സാധിച്ചത്, ഞാൻ ഓട്ടം തികച്ചു എന്നത്രേ. ദൈവം അവനായി പരിപാടിയിട്ടിരുന്നതെല്ലാം തന്നെ അവൻ നിവർത്തിച്ചു. പിന്നെ വിശ്വാസം കാത്തു. ജീവിതം ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനമാകുന്നു. പൗലോസ് നല്ല കാര്യവിചാരകനായി അത് കാത്തു സൂക്ഷിച്ചു. അവൻ വിശ്വാസം കാത്തു. ദൈവവചനത്തിലെ വലിയ സത്യങ്ങളിൽ നിന്നോ ഉപദേശങ്ങളിൽ നിന്നോ അവൻ ഒരിക്കലും വ്യതിചലിച്ചിരുന്നില്ല. യാതൊന്നിനും അവനെ മാറ്റുവാൻ കഴിഞ്ഞില്ല. എത്ര മഹത്തായ പ്രസ്താവനകളാകുന്നു ഇവ. ഇനി നമുക്ക് 6 വാക്യത്തിലുള്ള പൗലോസിന്റെ പ്രസ്താവനയിലേക്ക് വരാം. 6 വാക്യത്തിൽ എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു എന്നവൻ പറയുന്നു. നിര്യാണം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം അഴിച്ചുവിടുക, വേർപെടുത്തുക എന്നൊക്കെയാണ്. ഇവിടുത്തെ ചിത്രം കരയ്ക്കടുപ്പിച്ച് കെട്ടിയിട്ടിരിക്കുന്ന ഒരു കപ്പൽ കയറഴിച്ചുവിട്ട് കരയ്ക്ക് നിന്നും കടലിലേക്ക് നീക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. ഇന്ന് പലരും ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിന്താഗതിയായിരുന്നു പൗലോസിനുണ്ടായിരുന്നത്. പലരും പറയാറുണ്ട്, ജീവിതമാകുന്ന സമുദ്രത്തിൽ ആടിയുഴന്ന് നടന്നതിന് ശേഷം ഇപ്പോൾ തുറമുഖത്ത് എത്തിയിരിക്കുകയാകുന്നു നമ്മെ വിട്ട് കടന്നുപോയിരിക്കുന്ന ഇന്നാർ എന്ന്. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും അങ്ങനെയാണ് ചിത്രീകരിക്കാറുള്ളത്, ഇന്നാരിപ്പോൾ തുറമുഖത്ത് അടുത്തു എന്ന്. എന്നാൽ പൗലോസ് പറയുന്നത് നേരെ മറിച്ചാണ്. പൗലോസ് പറയുന്നു, എന്നെ ഇതുവരെ തുറമുഖത്ത് കെട്ടിയിട്ടിരുന്നു. അതത്ര ജീവിതം ഈ ചെറിയ ലോകത്തിൽ നമ്മെ കെട്ടിയിട്ടിരിക്കുന്നു. മരണം എന്നാൽ ഒരു ദൈവപൈതലിന് വിമോചനമാണ്, വിടുതലാണ്. പൗലോസ് പറയുന്നു, എന്നെ വധിക്കുന്നത് നിങ്ങൾ നോക്കരുത്, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. രക്തം ചീറ്റിപ്പായുന്നത് കണ്ടു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. തുറമുഖത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഒരു കപ്പൽ പോലെയാകുന്നു ഞാൻ. മരണം സംഭവിക്കുമ്പോൾ ഞാൻ എൻ്റെ അരുമനാഥന്റെ സന്നിധിയിലേക്ക് ചേരുവാൻ പോവുകയാണ്. അവിടെ ആർക്കും എന്നെ കെട്ടിയിടുവാൻ സാധിക്കില്ല. അവിടെ മാത്രമാണ് എനിക്ക് ഏറ്റവും ആഗ്രഹിക്കത്തക്കതായിട്ടുള്ളത്, ഉത്തമമായിട്ടുള്ളത്. ഈ കെട്ടപ്പെട്ട അവസ്ഥയിൽ ഞാൻ ഞരങ്ങി ഞരങ്ങി കഴിയുകയാണ്. ഇത് വെറും പിടിച്ചുകെട്ട് മാത്രമാണ്. പൗലോസ് പറയുന്നു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. ഇത് നല്ല വശത്തേക്ക് നമ്മെ കൊണ്ടുവരുന്നു. പൗലോസ് ഭാവിയിലേക്ക് നോക്കുന്നു. അവൻ നീതിയുടെ ഒരു കിരീടം പ്രതീക്ഷിക്കുന്നു. ഒരു കിരീടം എന്നാൽ പ്രതിഫലമാകുന്നു എന്ന് നമുക്കറിയാമല്ലോ. അവന്റെ പ്രതിഫലം ഒരു ദിവസം പ്രാപിക്കുന്നതാണ്. അത് ഇതുവരെ ആയിട്ടും അവന് നൽകി എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ദൈവം അത് അവനായി സൂക്ഷിക്കുന്നു. ഒരു ദിവസം അത് അവന് നൽകുന്നതാണ്. എത്ര ഉറപ്പോടെയാണ് പൗലോസ് സംസാരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള അനേകം കിരീടങ്ങളെക്കുറിച്ച് പുതിയ നിയമത്തിൽ സംസാരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കൊരിന്ത്യർക്ക് എഴുതിയ 1:9 24-25 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുത് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുന്നവൻ ഒക്കെയും സകലത്തിലും വർജനമാചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും, നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ജീവിതമാകുന്ന ഓട്ടക്കളത്തിൽ ഓടി വിജയിക്കുന്ന ഒരു ഓട്ടക്കാരനുള്ള കിരീടമാകുന്നു അത്. അതുമാത്രമല്ല, ആത്മാക്കളെ നേടുന്നവനുള്ള കിരീടവുമുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:1 നാം വായിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തിയതിന് ഒരു കിരീടം നൽകുന്നതായി നാം കാണുന്നു. പൗലോസിന് അനേകം കിരീടങ്ങൾ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നീതിയുടെ കിരീടം എന്നത് നീതിയുള്ള ഒരു ജീവിതം ജീവിച്ചതിനുള്ള പ്രതിഫലമാകും. പൗലോസ് അത് പ്രാപിക്കുന്നതാണ്. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്ന് പറഞ്ഞാൽ അവന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് താങ്കൾ ചിന്തിക്കുന്ന ഉപദേശം എന്ന അർത്ഥത്തിലല്ല. എൻ്റെ നിലപാട് ഇന്നതായിരുന്നതുകൊണ്ട് ദൈവം എനിക്ക് പ്രതിഫലം നൽകും എന്ന് ആർക്കും പറയുവാൻ കഴിയില്ല. ഇവിടുത്തെ ചിന്ത താങ്കൾ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെ പ്രിയപ്പെടുന്നുവോ എന്നുള്ളതാണ്. അവിടുത്തെ പ്രത്യക്ഷതയെ പ്രിയപ്പെടണം എങ്കിൽ അവനോട് വ്യക്തിപരമായി പ്രിയമുണ്ടാകണം. അതേ സുഹൃത്തെ, താങ്കൾക്ക് അവനോട് അടുത്തൊരു ബന്ധമുണ്ടോ? താങ്കൾ അവനെ സ്നേഹിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പൗലോസ് എന്നും കർത്താവിനോട് അത് പറഞ്ഞിരിക്കുമെന്നത്രേ ഞാൻ കരുതുന്നത്. അതിന് കാരണമുണ്ട്. നേരത്തെ അവൻ കർത്താവിനെ വെറുക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തതാണ്. അവിടുത്തെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുന്ന ഏവർക്കും ഒരു കിരീടമുണ്ടാകും. ആ കിരീടം പ്രാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റേതൊരു കിരീടത്തെക്കാളുമേറെ അത് തിളങ്ങും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും ലഭിക്കുന്ന കിരീടം. തുടർന്ന് പൗലോസിന്റെ ഒടുവിലത്തെ വാക്കുകളിലേക്കാണ് നാം വരുന്നത്. വിജയത്തിന്റെ വാക്കുകളായിരുന്നു നാം കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇനിയും നാം വായിക്കുമ്പോൾ വിജയത്തിന്റെ വാക്കുകളാണോ ഇവ ഇത് തോന്നില്ല. തൻ്റെ സാഹചര്യത്തിൻ്റെ ആ യഥാർത്ഥ അവസ്ഥയെ പൗലോസ് നേരിടുകയാണ്. ഞാൻ 9 വാക്യം ഒന്ന് വായിക്കട്ടെ. വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കാം. എന്തുകൊണ്ടായിരിക്കും പൗലോസ് തിമത്തിയോസൻ അങ്ങനെ എഴുതുന്നത്? പൗലോസിൻ്റെ ഏകാന്തത അത്ര രൂക്ഷമായിരുന്നിരിക്കും. അവിടെ കിടക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത് അനുഭവപ്പെടും എന്നത് തീർച്ചയാണ്. ലോകം മുഴുവൻ ഓടി നടന്ന് സുവിശേഷം അറിയിച്ചതിന് ശേഷം ഇങ്ങനെ ഏകാന്തതയിൽ കഴിയുക എന്നത് എത്ര ഭയാനകമായ ഒരു അവസ്ഥയാകുന്നു എന്നോർക്കണം. അവൻ പറയുകയാണ്, നീ വേഗം വരുവാൻ ഉത്സാഹിക്കുക. 10 വാക്യത്തിൽ നാം കാണുന്നത്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി. ക്രിസ്തോസ് ഗലാത്തിക്കും തീത്തോസ് ദൽമത്തിക്കും പോയി. ദേമാസ് പോയി കളഞ്ഞു. അവന് ഈ എതിർപ്പുകളെ ഒന്നും സഹിക്കാൻ കഴിയില്ല. അവൻ ലോകത്തെ സ്നേഹിച്ചു. അവന് ഇവിടുത്തെ തണുപ്പോ ഏകാന്തതയോ എന്നോടുകൂടെയുള്ള സമയമോ ഒന്നുമല്ല പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അവൻ തെസലോനിക്കയിലേക്ക് പോയി. അത് നല്ല ദൂരത്തിലായിരുന്നു. പിന്നെ പറയുന്നു തീത്തോസ് ദൽമാത്തിക്കും പോയി. ഈ മറ്റ് സഹോദരന്മാർ പൗലോസിന്റെ അടുക്കൽ നിന്നും പോയതിന് എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടോ എന്നെനിക്കറിയില്ല. എന്നാൽ തീത്തോസ് പോയതിന് കാരണമുണ്ട്. ഒരുപക്ഷെ പൗലോസ് തന്നെ അവനെ ദൽമാത്തിയ്ക്ക് അയച്ചതാകും. പൗലോസിന് ചെയ്തു തീർക്കേണ്ടതായ എന്തെങ്കിലും വേല അവിടെ ഉണ്ടായിരുന്നിരിക്കും. അതിനായി അയച്ചതാകും. 11 വാക്യത്തിൽ നാം കാണുന്നു, ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെയുള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെയുള്ളൂ. അറെ, എത്ര വിശ്വസ്തതയോടെയാണ് അവസാനം വരെ ഈ വൈദ്യനായ ലൂക്കോസ് പൗലോസിനോടുകൂടെ നിൽക്കുന്നത് എന്നോർക്കണം. ആദ്യം മുതൽ നാം ഈ ഡോക്ടറെ കാണുന്നു. അദ്ദേഹം വളരെ വിശ്വസ്തതയോടുകൂടെ പൗലോസിനോടുകൂടെ യാത്ര ചെയ്തു. ഇപ്പോൾ റോമിൽ പൗലോസിൻ്റെ ഈ കഷ്ടതയുടെ മധ്യത്തിലും കൂടെ ഇരിക്കുന്നതായിട്ടുള്ള ലൂക്കോസ്. അതിനോട് ചേർന്ന് നാം വായിക്കുന്നു, മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരികയെന്ന്. ഇതിനു മുൻപ് പൗലോസ് തൻ്റെ രണ്ടാമത്തെ പ്രേക്ഷിത യാത്രയ്ക്ക് പോകുമ്പോൾ മർക്കോസിനെ കൊണ്ടുപോവുകയില്ല എന്ന് പൗലോസ് ശഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഈ കാര്യത്തിൽ പൗലോസ് തെറ്റായിരുന്നു എന്ന് വ്യക്തമാണ്. ഇപ്പോൾ ആ തെറ്റ് തിരുത്തി പൗലോസ് സംസാരിക്കണം. അത് പൗലോസ് പറഞ്ഞതിൽ വാസ്തവത്തിൽ ഞാൻ സന്തോഷവാനാണ്. അവൻ ആ തെറ്റ് തിരുത്തി. താൻ അന്ന് ചിന്തിച്ചു ഇവൻ യാതൊരു പ്രയോജനവും ഇല്ലാത്തവനാകുന്നുവെന്ന്, ഇവൻ ഒന്നിനും കൊള്ളാത്തവനാകുന്നുവെന്ന്. എന്നാൽ ഒരു സമയം വന്നു അവനെ തെറ്റ് തിരുത്തി. എത്ര വലിയൊരു പാഠമാകുന്നു ഈ രണ്ട് ജീവിതങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. മർക്കോസ് അന്ന് നിരുത്സാഹപ്പെട്ടിരുന്നുവെങ്കിൽ, താൻ അന്ന് പിന്മാറിപ്പോയിരുന്നുവെങ്കിൽ അവന് പ്രയോജനപ്പെടുവാൻ കഴിയുമായിരുന്നില്ല. അതുപോലെ തന്നെ മർക്കോസിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ പൗലോസ്, താൻ ഒരിക്കൽ അവൻ പ്രയോജനമില്ലാത്തവനാകുന്നു എന്ന് പറഞ്ഞു എങ്കിൽ തന്നെ താൻ ശരിയായി മർക്കോസിനെ മനസ്സിലാക്കിയപ്പോൾ അവനെ ഉപയോഗിക്കുവാൻ തയ്യാറായി, തൻ്റെ തെറ്റ് തിരുത്തുവാൻ തയ്യാറായി. ക്രിസ്തീയ വേലയിൽ നമുക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യമാകുന്നു ഇത്. ഒരുപക്ഷെ നാം ഒറ്റ നോട്ടത്തിൽ എല്ലാവരെയും വേണ്ട വിധത്തിൽ വിവേചിച്ചില്ല എന്ന് വന്നേക്കാം. എന്നാൽ പിന്നീടെങ്കിലും ഒരാളെ നാം വിവേചിച്ചറിയുമ്പോൾ, മനസ്സിലാക്കി കഴിയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയി, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് ആളിനെ സ്വീകരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകാറുണ്ടോ? 10-ാം വാക്യത്തിൽ നാം കാണുന്നു, തിഹിക്കോസിനെ ഞാൻ എഫസോസിലേക്ക് അയച്ചിരിക്കുന്നുവെന്ന്. അവൻ എഫസോസിലെ സഭാ ശുശ്രൂഷകനായിരുന്നതിനാലാണ് അവനെ അവിടേക്ക് അയച്ചത്. തുടർന്ന് വളരെ ഹൃദയസ്പർശിയായ ഒരു കാര്യം ശ്രദ്ധിച്ചാലും, ഞാൻ 13-ാം വാക്യം വായിക്കുവാൻ പോവുകയാണ്. ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. ഞാൻ ത്രോവാസിൽ വെച്ചേച്ചു പോകുന്ന പുതപ്പ്, അതെ, പൗലോസ് ആ പുതപ്പ് ആവശ്യപ്പെടുന്നു. പൗലോസിന്റെ കഷ്ടപ്പാടിനെ അല്പമായി വെളിപ്പെടുത്തുന്നതാണ് ഈ അപേക്ഷ. ഇത് അവന്റെ ശാരീരികമായ ആവശ്യമാകുന്നു. തണുപ്പ് മാറ്റുവാൻ, അതെ, തന്റെ ശരീരത്തിന് ആവശ്യമായ ഒരു കാര്യം അവനോട് പറയുന്നു. അതോട് ചേർന്ന് പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതവും കൊണ്ടുവരിക എന്ന്. ഇത് തന്റെ മനസ്സിനാവശ്യമുള്ള ഒരു കാര്യമാകുന്നു അവൻ ആവശ്യപ്പെടുന്നത്. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. ദൈവം അലക്സാണ്ടറോട് ചോദിക്കട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്. എനിക്ക് അവനോട് യാതൊരു പ്രതികാരവും ചെയ്യുവാനില്ല എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. 15-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊടുക്കുക. അലക്സാണ്ടറെ സൂക്ഷിക്കുവാൻ തിമത്തിയോസിന് പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നു. കാരണം അവൻ വചനത്തോട് എതിർത്ത് നിന്നു എന്നുള്ളതാണ്. 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. 1-ാം പ്രതിവാദത്തിൽ എന്നിവിടെ പറയുന്നത് പൗലോസ് ആദ്യമായി വിചാരണ ചെയ്യപ്പെട്ടപ്പോഴത്തെ അനുഭവമാകാം. അന്ന് പൗലോസ് തനിയെയായിരുന്നു എന്ന് ഈ ഭാഗത്തു നിന്ന് വ്യക്തമാണല്ലോ. 17-ാം വാക്യം നോക്കിക്കാട്ട്, കർത്താവോ എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു, അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്രാപിച്ചു. പൗലോസ് തിമത്തിയോസിനോട് ആദ്യം തന്റെ പുതപ്പ് കൊണ്ടുവരുവാൻ പറഞ്ഞു, തന്റെ ശരീരത്തിന്റെ ആവശ്യത്തിന്. പിന്നെ അതോടൊപ്പം പുസ്തകങ്ങൾ കൊണ്ടുവരുവാൻ പറഞ്ഞു, അത് തന്റെ മനസ്സിന്. ഇപ്പോൾ ഇതാ തന്റെ ആത്മാവിന് വേണ്ടിയൊന്ന്, കർത്താവോ എനിക്ക് തുണനിന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമുക്കെല്ലാം ഇതാണ് ആവശ്യം. നമുക്ക് വാസ്തവത്തിൽ ഈ പറഞ്ഞ 3 ആവശ്യമാണ്, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും. അതെ, അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്കാകുന്നു ക്രിസ്തു തന്റെ മക്കളെ നയിക്കുന്നത്. പ്രത്യേകിച്ചും എല്ലാവരും കൈവിട്ടു എന്ന് ചിന്തിക്കുന്ന അവസരത്തിൽ പോലും താൻ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക് നൽകുന്ന കർത്താവ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. എത്ര മഹത്തായ ഉറപ്പ്, വാഗ്ദാനം. ഈ വാഗ്ദാനം പ്രാപിക്കുവാൻ സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തിൽ മാത്രമാണ്. തൻ്റെ മക്കൾക്കാണ് ദൈവം ഈ വാഗ്ദത്തം നൽകിയിരിക്കുന്നത്. അവൻ അവരോട് കൂടെയിരിക്കും, എല്ലാ സാഹചര്യത്തിലും കൂടെയിരിക്കും. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു, തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും, അവന് എന്നും നീക്കും മഹത്വം. ആമേൻ. താൻ സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുവാൻ പോവുകയാണ് എന്ന് പൗലോസിന് അറിയാമായിരുന്നു. ഇനിയും പറയുന്ന ആളുകളെ ഓർത്തുകൊണ്ട് പൗലോസ് ഈ അനുഗ്രഹീത ലേഖനം അവസാനിപ്പിക്കുകയാണ്. ഞാൻ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പ്രിസ്കയ്ക്കും അക്വിലാവിനും ഒനേസിഫോറോസിന്റെ കുടുംബത്തിനും വന്ദനം ചൊല്ലുക. എരസ്തോസ് കൊരിന്തിൽ താമസിച്ച് ത്രോഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു, ശീതകാലത്തിനു മുമ്പേ വരുവാൻ ശ്രമിക്കുക. യുബുലോസും പുദേസും ലീനോസും ക്ലൗദിയയും സഹോദരന്മാരെല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു. യേശുക്രിസ്തു നിന്റെ ആത്മാവോടുകൂടെ ഇരിക്കട്ടെ, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. എത്ര അനുഗ്രഹീതമായ ആശീർവാദമില്ലേ. പൗലോസ് തൻ്റെ ശുശ്രൂഷയിൽ എത്ര ഉത്തരവാദിത്വത്തോടുകൂടിയാണ് മുൻപോട്ട് നീങ്ങുന്നത്. അവസാന നിമിഷങ്ങളിൽ പോലും താൻ തൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ വീഴ്ച വരുത്തുന്നില്ല. തിമത്തിയോസിനെ പ്രോത്സാഹിപ്പിക്കുന്നു, തന്നോടൊപ്പം ശുശ്രൂഷയിലായിരിക്കുന്നവരെ തന്നാൽ ആവോളം പ്രോത്സാഹിപ്പിക്കുന്നു. തൻ്റെ കഷ്ടങ്ങൾക്കപ്പുറം മറ്റുള്ളവരെക്കുറിച്ച് മനസ്സിലാക്കുവാൻ തയ്യാറായ പൗലോസ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ പൗലോസിന്റെ ജീവിതം ഒരു വലിയ പാഠമായി കാണുവാൻ സാധിക്കും. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കഷ്ടത്തിന്റെയും നഷ്ടത്തിന്റെയും മധ്യത്തിൽ മറ്റുള്ളവർ നമ്മെ തള്ളിക്കളയുന്നതായിട്ടുള്ള അവസ്ഥയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ ജീവിതത്തെ നമുക്കതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം.